الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها، علانيتها وسرها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، توفنا مسلمين وألحقنا بالصالحين. أما بعد، سهودر شيخ الإسلام ابن تيمية رحمه الله العقيدة الواسطية أنا ബിഇസ്മി അല്ലാഹി വതൗഫീഖിഹി നമ്മൾ പഠിച്ചു വരുന്നത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ കിതാബിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് ഖബറിലെ അദാബിനെ കുറിച്ച്, അതാണ് നമ്മൾ വായിച്ചു വന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വമിനൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറിലുള്ള ഈമാനിൽ പെട്ടതാണ്, അഥവാ അന്ത്യദിനത്തിൽ പരലോകത്തിൽ ഉള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, അതിന്റെ ഭാഗമാണ്. അൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യകൂനു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം എന്തൊക്കെ നടക്കുമെന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിലെല്ലാം വിശ്വസിക്കൽ പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതിൽ മുഴുവൻ വിശ്വസിക്കൽ. ഫയുമിനൂന, അതുകൊണ്ട് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിലുള്ള കക്ഷിയാണ് അഹ്ലുസുന്ന, പിഴച്ച നരകത്തിന്റെ കക്ഷികളിൽ പെടാത്ത ഒരേ ഒരു കക്ഷി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ച മാർഗത്തിൽ മുന്നോട്ടു പോകുന്ന കക്ഷി. ജഅലനില്ലാഹു വയ്യാക്കും മിൻഹും, അള്ളാഹു നമ്മെ ആ കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർ വിശ്വസിക്കുന്നു ബിഫിത്നത്തിൽ ഖബ്രി, ഖബറിലെ ഫിത്നയിൽ, ഖബറിലെ പരീക്ഷണത്തിൽ. വബി ആദാബിൽ ഖബ്രി വനഈമിഹി, ഖബറിലെ ശിക്ഷയിലും വനഈമിഹി, ഖബറിലെ നഈമിലും. ശിക്ഷയുടെ നേരെ ഇതിനാണ് നഈം, അഥവാ ഖബറിൽ അള്ളാഹു നൽകുന്ന സുഖങ്ങളും സൗകര്യങ്ങളും. അതിലും അഹ്ലുസുന്ന വിശ്വസിക്കുന്നു, ആദ്യം ഫിത്നയിൽ പിന്നെ ആജാബിൽ, ഒന്നുകിൽ ആജാബിൽ അല്ലെങ്കിൽ നഈമിൽ, ഇത് രണ്ടിലൊന്നിലുണ്ടാകും. ഫിത്ന പരീക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്, ഖബറിലെ പരീക്ഷണം. ഫഅമ്മൽ ഫിത്ന, ഇനി ഷെയ്ഖുൽ ഇസ്ലാം അതെന്താണെന്ന് ചുരുക്കി വിശദീകരിക്കുന്നു. ഖബറിലെ ഫിത്ന എന്നാൽ ഫഇന്നന്നാസ യുഫ്തനൂന ഫി ഖുബൂരിഹിം, മനുഷ്യരെല്ലാം അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. അള്ളാഹു ഒഴിവാക്കിയ ചിലരൊഴികെ, നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ അള്ളാഹുന്റെ നബിമാരെ, ശുഹദാക്കളെ ഒക്കെ പോലെ. ഫയുഖാലു ലിർറജുൽ, അങ്ങനെ ഒരാളോട്, ഏതൊരാളോടും ചോദിക്കപ്പെടും, മർ റബ്ബുക് വമാ ദീനുക് വമാ നബിയുക്, ആരാണ് നിന്റെ റബ്ബ്, ഏതാണ് നിന്റെ ദീൻ, ആരാണ് നിന്റെ നബി. ഫയുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, അപ്പോൾ യുസബ്ബിതുല്ലാഹു, ഫഅപ്പോൾ യുസബ്ബിതുല്ലാഹു, അള്ളാഹു ഉറപ്പിച്ചു നിർത്തും ആ ഫിത്നയിൽ പതറിപ്പോകാതെ. അള്ളാഹു ഉറപ്പിച്ചു നിർത്തും അല്ലദീന ആമനു, മുഅ്മിനുകളെ, ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്കുകൊണ്ട്. ഈ ജുംല, ഈ വാക്യം ഷെയ്ഖുൽ ഇസ്ലാം ഖുർആനിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഖുർആനിലെ സൂറത്തുർ റാജിലെ ആയത്താണിത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ ويضل الله الظالمين ويفعل الله ما يشاء. يثبت الله الذين امنوا الله مؤمنين ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിത്, ഉറച്ച വാക്ക് കൊണ്ട്. ഫിൽ ഹയാത്തി ദുന്ന വഫിൽ ആഖിറ, ഈ ലോക ജീവിതത്തിലും പരലോകത്തും. ويضل الله الظالمين, ظالمുകൾ അക്രമികളെ അല്ലാഹു തെറ്റിച്ചു കളയും, അവർക്ക് പറയാൻ, നേരായ ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ويفعل الله ما يشاء, അള്ളാഹുവിന് ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നതാണ്. ഈ ആയത്ത് ഖബറിലെ പരീക്ഷണത്തിനുള്ള വ്യക്തമായ ഖുർആനിൽ നിന്ന് തന്നെയുള്ള തെളിവാണ്. അതിൽ നിന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ വാചകം എടുത്തിട്ടുള്ളത്. ഫയഖൂലുൽ മുഅ്മിൻ, ഈ ചോദ്യത്തിന്റെ സമയത്ത് മുഅ്മിൻ നല്ല ഈമാനുള്ളവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവൻ ഖബറിൽ പറയും അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബ്. വൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എന്റെ ദീൻ. വ മുഹമ്മദുൻ നബിയ്യി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ നബി. വ അമ്മൽ മുർതാബ്, എന്നാൽ സംശയാലു അവൻ പറയും. ഹദീസിൽ അസ്നാ ബിൻതു അബി ബക്കർ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണിത്. ഒന്നുകിൽ മുർതാബ്, അല്ലെങ്കിൽ സംശയാലു, അല്ലെങ്കിൽ മുനാഫിഖ്, അവൻ ഖബറിൽ ഈ ചോദ്യം കേട്ടാൽ പറയും ഫയഖൂലു ആഹ് ആഹ് ലാ അദ്രി, അവൻ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് പറയും ലാ അദ്രി, എനിക്കറിയില്ല. സമിഅ്തു അന്നാസ യഖൂലൂന ശൈഅ ഫഖുൽതുഹു, ജനങ്ങൾ പലതും പറയുന്നത് ഞാൻ കേട്ടു, ഫഖുൽതു, ഞാനും അതുപോലെ പറഞ്ഞു. യഥാർത്ഥ ഈമാൻ ഉണ്ടായിരുന്നവനല്ല അവൻ, അവൻ അങ്ങനെയാണ് ഖബറിൽ മറുപടി പറയുക. ഫയുദ്റബു ബിമിർസബതിൻ മിൻ ഹദീദിൻ, അങ്ങനെ അവനെ ഫയുദ്റബു, അവൻ അടിക്കപ്പെടും ഖബറിൽ, അവന് അടി, ഘോരമായ അടി ശിക്ഷയായി ലഭിക്കും. ബിമിർസബതിൻ, ഒരു അടിക്കാനുള്ള ഉപകരണം, ഒരു ഗദ കൊണ്ട്. മിൻ ഹദീദിൻ, ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആയുധം കൊണ്ട്. ഫയസീഹു, ആടി കിട്ടിയാൽ ഫയസീഹു, അവൻ നിലവിളിക്കും, അട്ടഹസിക്കും. സൈഹതൻ, ഒരട്ടഹാസം. യസ്മഉഹ, ആ അട്ടഹാസം കേൾക്കുന്നതാണ്. കുല്ലു ശൈഇൻ, എല്ലാവരും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ ഒഴികെ. വലൗ സമിഅഹൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ. ലസായിഖ, അവൻ ബോധരഹിതനായി വീണേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തേനെ ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ. ലൗലാ തദാഫനു, നിങ്ങൾ ദഫൻ അഥവാ മയ്യത്ത് മറമാടുമായിരുന്നില്ല, മയ്യത്ത് മറമാടായി പോകും, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തേ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ. ഞാൻ കേൾക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ദുആ ചെയ്തേനെ, പക്ഷെ പിന്നെ നിങ്ങൾക്ക് ആരെയും കവറെടുക്കാൻ കഴിയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു ഗൈബ് ഗൈബാക്കി തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഖബറിലെ അജാബ്. അള്ളാഹു അങ്ങനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നരകത്തിലെ അജാബ്, സ്വർഗത്തിലെ നഈം, ഇതൊന്നും ഈ ലോകത്ത് വെളിപ്പെടുത്താതിരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. കാരണം എന്നാലേ മുഅ്മിനും കാഫിറും വേർതിരിയുള്ളൂ. അതുകൊണ്ടല്ലേ വിശ്വസിച്ചവൻ വിശ്വസിച്ചവനും നിഷേധിച്ചവൻ നിഷേധിയുമായത്. അല്ലെങ്കിൽ എല്ലാവരും കണ്ണുകൊണ്ട് കണ്ടാൽ, മരിച്ചവരൊക്കെ തിരിച്ചു വന്നിട്ട് ഇവിടെ പറഞ്ഞാൽ പിന്നെ ഈമാനിനെന്ത് പ്രസക്തിയാണുള്ളത്. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. അതാണ് മുഅ്മിനുകൾ, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവർ ആകുന്നു. അദൃശ്യമായതിൽ നിസ്കരിക്കുന്നവരും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാകുന്നു. ഓ നബിയെ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണവർ. അള്ളാഹുവിനെ അവതരിപ്പിക്ക, അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതാണ് അവിടുന്ന് നമ്മോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം. ദീൻ മുഴുവൻ അള്ളാഹുവിന്റെ വഹിയാണ്. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ വഹിയാണ്. വമയൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന നബിയല്ല, വഹി അനുസരിച്ച് മാത്രമേ അവിടുന്ന് നമ്മോട് ദീൻ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചിട്ടുള്ളൂ. അത് വിശ്വസിച്ചതുകൊണ്ടാണ് മുഅ്മിൻ മുഅ്മിനായത്. കാഫിർ അത് നിഷേധിച്ചതുകൊണ്ടാണ് കാഫിറായത്. അതുകൊണ്ട് അള്ളാഹു ഗൈബ് ഗൈബാക്കി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണത്തിന്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ മുന്നിലേക്ക് നീങ്ങുകയും പിന്നോട്ടേക്ക് നീങ്ങുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബി ഇങ്ങനെ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഇവിടെ ഈ മസ്ജിദിൽ ഈ ഖിബ്ലയിൽ സ്വർഗവും നരകവും എനിക്ക് കാണിക്കപ്പെട്ടു. നരകം കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ച് പിന്നോട്ടേക്ക് പോയത്. സ്വർഗം കണ്ടപ്പോൾ അതിലെ ഒരു പഴക്കുല അത് പറിച്ചെടുക്കാൻ ഞാൻ മുന്നോട്ട് നീങ്ങിയതാണ്. ഞാനെങ്ങാനും അത് പറിച്ചിരുന്നുവെങ്കിൽ ലഅകൽതു മിൻഹാ മാ ബഖിയത്തി ദുനിയാ, ദുനിയാവ് തീരുന്നതുവരെ നിങ്ങൾക്കതിൽ നിന്ന് തിന്നാൻ കഴിയുമായിരുന്നു. അള്ളാഹു ഗൈബ് ഗൈബാക്കി വെക്കാൻ തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനവസരം നൽകിയിട്ടില്ല. കാരണം ഇവിടെ ഈ ദുനിയാവ് ഇത് ഇംതിഹാനിന്റെ ലോകമാണ്, ഇത് ഇഖ്തിബാറിന്റെ ലോകമാണ്, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. വല്ലദീ ഖലഖക്കും ഫമിൻകും മുഅ്മിനു വമിൻകും കാഫർ. അള്ളാഹു ആണ് നിങ്ങളെ പടച്ചത്, നിങ്ങളിൽ മുഅ്മിനും കാഫിറും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ് അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുക എന്നത് പരീക്ഷിക്കാനാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. ആരാണ് അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകുക എന്ന് പരീക്ഷിക്കാൻ. അപ്പൊ എല്ലാം കണ്ടാലേ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ കണ്ടാ പിന്നെ വിശ്വാസമല്ല, പിന്നെ അതിന് വിലയില്ല. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വിലയില്ല. അതുകൊണ്ടാണ് മലക്കുൽ മൗത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീമാനിന് വിലയില്ല, അത് പരിഗണിക്കപ്പെടുകയില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ ആ ഈമാൻ പിന്നെ പരിഗണിക്കപ്പെടുകയില്ല. ലം തകുൻ ആമനത്, അത് മുമ്പേ വിശ്വസിക്കുകയും ഔ കസറത് ഫീ ഈമാനിഹ ഖൈറ, അല്ലെങ്കിൽ മുമ്പേ ഈമാനിലായിരിക്കെ ഖൈർ സമ്പാദിക്കുകയും ചെയ്തവൻ, അവനല്ലാതെ അള്ളാഹുവിന്റെ ചില ആയത്തുകൾ വന്നാൽ ഈമാൻ പ്രയോജനപ്പെടുകയില്ല. ചില ആയത്തുകൾ ഏതാണ്? ഒന്ന്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, മലക്കുൽ മൗത്തിനെ കണ്ടാൽ, മലക്കുൽ മൗത്തിനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കാണും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ തൗബ സ്വീകരിക്കുകയില്ല, പിന്നെ ഈമാൻ സ്വീകരിക്കുകയില്ല. കാരണം കണ്ടു, സംഗതി നടന്നു, അതിനു മുമ്പ് വിശ്വസിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ അടിക്കപ്പെടും, അപ്പോൾ കരയും. മനുഷ്യരല്ലാത്തവരെല്ലാം അത് കേൾക്കും. ഹദീസുകളിൽ മനുഷ്യരും ജിന്നുകളും അല്ലാത്തവർ കേൾക്കും എന്ന് എന്നുകൂടി വന്നിട്ടുണ്ട്. കാരണം അവരും മുഖല്ലഫുകളാണ്, ജിന്നുകളും മുഖല്ലഫുകളാണ്, അഥവാ നമ്മെ പോലെ ദീൻ ബാധകമായ ആളുകളാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിനെ ധിക്കരിക്കാനുമുള്ള പ്രകൃതിയിൽ പടക്കപ്പെട്ടവരാണ് നമ്മളും ജിന്നുകളും. അവരിൽ കാഫിറുണ്ട്, മുസ്ലിമുണ്ട്. കാഫിറുകളായ ആളുകളെയാണ് ശൈത്താൻമാർ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അതിമഹത്തായ കുദറത്തിനുള്ള തെളിവാണത്. നോക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ആണും പെണ്ണും ഇല്ലാതെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചു. ആണുമില്ല പെണ്ണുമില്ല. അള്ളാഹു ഖലഖഹു മിൻ തുറാബി സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, മണ്ണിൽ നിന്ന് പടച്ചെന്നിട്ടുണ്ടാകാൻ പറഞ്ഞു, അപ്പോഴതാ ഉണ്ടായി. ആണിൽ നിന്ന് മാത്രം അള്ളാഹു ഹവ്വായിനെ പഠിച്ചു, പെണ്ണില്ല. ഹവ്വായിനെ പഠിച്ചു ആണിൽ നിന്ന് മാത്രം, ആണേ ഉള്ളൂ, പെണ്ണില്ല. പെണ്ണുണ്ട്, ആണില്ലാതെ അള്ളാഹു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചു. ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നമ്മ എല്ലാം പഠിച്ചു. അല്ലാഹു ആലാ കുല്ലി ശൈഇൻ ഖദീർ. അള്ളാഹു കാണും പെണ്ണും ഇല്ലാതെ പടക്കാൻ കഴിവുള്ളവരാണ് അവൻ. ഒരാണിൽ നിന്ന് മാത്രം പെണ്ണില്ലാതെ പടക്കാൻ കഴിവുള്ളവനാണ്, പെണ്ണിൽ നിന്ന് മാത്രം ആണില്ലാതെ പടക്കാൻ കഴിവുള്ളവനാണ്, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അവന്റെ കുദറത്തിനുള്ള തെളിവാണിത്. അവനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആണില്ലാതെ പടക്കപ്പെട്ട ഈസാ നബിയല്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആണും പെണ്ണില്ലാതെ പടക്കപ്പെട്ട ആദം നബിയെ ഇബാദത്ത് ചെയ്യണ്ടേ? ഇന്നമ സല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു പറഞ്ഞു, ഈസാ നബിയുടെ ഉദാഹരണം അള്ളാഹുവിങ്കിൽ ആദമിനെ പോലെയാണ്. ആദമിന് അള്ളാഹു മണ്ണിൽ നിന്ന് പടച്ചു, എന്നിട്ട് അതിനോട് ഉണ്ടാകാൻ പറഞ്ഞു, അപ്പോൾ ആദം ഉണ്ടായി. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ പടച്ചു. മലക്കുകളുടെ പ്രകൃതി എന്താണ്? താഴത്ത് മാത്രം അവർക്കറിയുള്ളൂ, മാസിയത്ത് അവർക്കറിയില്ല. അള്ളാഹുവിനെ അനുസരിക്കാൻ മാത്രം അവർക്കറിയുള്ളൂ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ മാത്രം. അങ്ങനെയാണ് അവരുടെ പടപ്പ്, അവർക്ക് മാസിയത്ത് അറിയില്ല. നോക്ക്, ഷെയ്ത്താൻമാർ, ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താൻമാർ, അവർക്ക് എന്തേ അറിയുള്ളൂ? പിശാചിക്കൽ മാസിയത്തെ അറിയുള്ളൂ, താഴത്ത് അറിയില്ല, ധിക്കരിക്കാൻ മാത്രം. ഖൈറ് ഇല്ലേയില്ല, ഖൈറില്ലേയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മനുഷ്യരിൽ നിന്ന് വല്ല ഷർറുണ്ടായാൽ അങ്ങോട്ട് നന്മ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്, ഇങ്ങോട്ട് തിന്മ ചെയ്ത് കൊടുക്കുന്ന നന്മ ചെയ്ത് കൊടുക്കുക, അപ്പൊ എന്തായി മാറും? അള്ളാഹു പറഞ്ഞു, ആ അവനെ നിനക്ക് കാണാം, കാന്നഹു വലിയുൻ ഹമീം, നിന്റെ അടുത്ത പ്രിയപ്പെട്ടവനായി അവൻ മാറുന്നത് നിനക്ക് കാണാം. കാരണം മനുഷ്യന്റെ അസിൽ, മനുഷ്യന്റെ അടിസ്ഥാനം ഖൈറാണ്, മനുഷ്യന്റെ അസിൽ ഖൈറാണ്. അപ്പോ ഖൈർ അവനെ ചെയ്തു കൊടുത്താൽ ഖൈറിലേക്ക് തിരിച്ചു പോകും. ഈ ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് അള്ളാഹു ഇത് പറഞ്ഞു. മൂന്ന് സ്ഥലത്തും ഷെയ്ത്താൻ ഉപദ്രവം ഉണ്ടായാൽ അള്ളാഹിനോട് രക്ഷ തേടാൻ പറഞ്ഞു. മനുഷ്യന് ഉപദ്രവം ഉണ്ടായാലോ, ഖൈർ ചെയ്തു കൊടുത്തോക്ക്, ചിലപ്പോൾ അവൻ എന്താവും, നിനക്ക് എന്നോട് ഖൈറുള്ളവനായി മാറും. കാരണം അവന്റെ അസുഖ ഖൈറാണ്. എന്നാ ഷെയ്ത്താൻ ഇതുപോലെ ഉപദ്രവിച്ചാലോ അവന് ഉപകാരം ചെയ്തുകൊണ്ട് അന്നാവോ? ഇല്ല, ഒത്തീർപ്പിന് വഴങ്ങൂല. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്ന് വിചാരിച്ചാൽ നടക്കൂല. അവൻ നമ്മുടെ നാശം മാത്രം അവന് വേണ്ടതുള്ളൂ, വേറൊന്നും വേണ്ട. അതുകൊണ്ട് അവന്റെ ഷറിൽ നിന്ന് അവനെ പടച്ച റബ്ബിനോട് രക്ഷ തേടുകയല്ലാതെ വഴിയില്ല. അള്ളാഹുവിനോട് ത്യാഗത്തെ തേട, ഷെയ്ത്താന്റെ ഷറിൽ നിന്ന്. ഇങ്ങനെയുള്ള പിശാചിക്കളെ പടക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. മാസിയത്ത് മാത്രം അറിയില്ല, താത്ത് അറിയാത്ത. അതുപോലെ അള്ളാഹു നമ്മളെയും പഠിച്ചു. നമുക്ക് എന്ത് പറ്റും? രണ്ടും പറ്റും. ചിലപ്പോ താത്തിന്റെ ആളായിരിക്കും, ചിലപ്പോ മാസിയത്തിന്റെ ആളായിരിക്കും. മനുഷ്യനങ്ങനല്ലേ? മനുഷ്യന് നന്മയും ചെയ്യാൻ അറിയാം, നന്മയോടവന് ചിലപ്പോ താല്പര്യം ഉണ്ടാവും, തിന്മയോടുണ്ടും. ചിലപ്പോ വലിയ തമ്മാടി ആയിരിക്കും, എന്നാലും ചില നന്മയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഖൈറിന്റെ ആളായിരിക്കും, എന്നാലും മനുഷ്യർ പൊതുവെ തെറ്റ് പറ്റുന്ന ആളുകളാണ്. കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ മക്കളെല്ലാം അബദ്ധങ്ങൾ ഒരുപാട് പറ്റുന്നവരാണ്. അബദ്ധങ്ങൾ പറ്റുന്നവരിൽ ഖൈർ നല്ലവരാരാണ്? തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്, തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല, അതിൽ പിടിച്ചു കിടക്കുന്നവരല്ല. മറിച്ച് മുഅ്മിനുകൾ, അവരെന്താണ് ചെയ്യുക? അവർ തെറ്റുപറ്റിപ്പോയാൽ ഔദലമു അംഫുസഹും ദഖറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവർ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ, വല്ല അതിക്രമവും സ്വന്തത്തോട് തന്നെ ചെയ്തു പോയാൽ, അവർ അള്ളാഹുവിനെ ഓർക്കുകയും പാപമോചനം തേടുകയും ചെയ്യും. ആരുണ്ട് അള്ളാഹു അല്ലാതെ പാപങ്ങൾ കുറുക്കാൻ? വലം യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്തതിൽ തന്നെ തുടരുകയില്ല. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ തന്നെ തുടരുകയില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ കുദറത്താണ്. അള്ളാഹുവിന് ഇങ്ങനെയുള്ള പടപ്പിനെ പടക്കാൻ അറിയാം, ഇങ്ങനെയുള്ള പടപ്പിനെ പടക്കാൻ അറിയാം, ഇങ്ങനെയുള്ള പടപ്പിനെ പടക്കാൻ അറിയാം. അള്ളാഹു നിലനിർത്തിയിരിക്കുന്നു ഇതെല്ലാം. ഇതൊക്കെ സഹോദര റബ്ബിന്റെ കുദറത്തിനുള്ള തെളിവാൻ. ഈ എന്താ, അവരെന്താ അങ്ങനെ, നമ്മളെന്താ ഇങ്ങനെ, എന്താ അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നവനെ പഠിച്ചതും അല്ല തന്നെ, എന്ന് ചോദിക്കുന്നവനെ പഠിച്ചതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ. അപ്പൊ അത് ചോദിക്കരുത്, അത് ബുദ്ധികേടാണ്. അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ അള്ളാഹുവിന്റെ വെറും അടിമയ സഹോദര നിനക്ക് എന്താ അവകാശം? ആകാശ ഉമ്മകളുടെ റബ്ബായ അള്ളാഹുവിനാണോ നീ ചോദ്യം ചെയ്യുന്നത്? നിന്നെ നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിയന്ത്രിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന റബ്ബിനാണോ നീ ചോദ്യം ചെയ്യുന്നത്? മനുഷ്യന്മാരിൽ തന്നെ എന്തെങ്കിലും വിലയും നിലയുള്ള മനുഷ്യന്മാരോട് തെറ്റുണ്ടാ പോലും മനുഷ്യർ പലതും ചോദിക്കൂല. പിന്നെയാണോ ഒരബദ്ധവും പറ്റാത്ത, അവന്റെ ഏത് തീരുമാനത്തിലും ഖൈറ് മാത്രമുള്ള ഹക്കീമായ അള്ളാഹുവിനെ അവന്റെ തീരുമാനത്തെ നീ ചോദ്യം ചെയ്യുന്നത്? നിനക്ക് എന്താ അവകാശം? നീ അള്ളാഹുന്റെ ആബിദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. നിനക്കെന്ത് കഴിവാണുള്ളത്? നിന്റെ ശരീരത്തിന് നിയന്ത്രണമുണ്ടോ? എന്റെ കയ്യിൽ ഈ ലോകത്തിലെ ഒരു മിസ്ഖാലു ദറ ഒരു ഖിത്മീർ, അതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലുണ്ടോ? അള്ളാഹുന്റെ കയ്യിലാണ്. ആ റബ്ബിനെ ചോദ്യം ചെയ്യുകയോ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചതാണ് ഇങ്ങനെ നടക്കാൻ. ഇമ്മ ലസായ സുമ്മ ബഅദ ഹാദിഹിൽ ഫിത്ന, ഷൈഖുൽ ഇസ്ലാം പറയുന്നു, സുമ്മ ബഅദ ഹാദിഹിൽ ഫിത്ന, ഈ പരീക്ഷണത്തിന് ശേഷം, മർ റബ്ബുക വ ദീനുക വ മൻ നബിയുക എന്നീ ഖബറിലെ ചോദ്യങ്ങൾക്ക് ശേഷം, ഇമ്മ നഈമുൻ വ ഇമ്മ അദാബുൻ, ഒന്നുകിൽ നഈം, സുഖങ്ങളാണ് ഉള്ളത് ഖബറിൽ തന്നെ, വ ഇമ്മ അദാബ്, അല്ലെങ്കിൽ ശിക്ഷയാണ് ഉള്ളത്, അല്ലെങ്കിൽ ശിക്ഷയാണുള്ളത്. അപ്പൊ ഖബറിലെ പരീക്ഷണമാണ് മുഅ്മിനിന്റെ അവസാനത്തെ പരീക്ഷണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിലെ പരീക്ഷണമാണ് അവസാനത്തെ പരീക്ഷണം, പിന്നെ പരീക്ഷണമില്ല. ഖബറിലെ പരീക്ഷണം അതിൽ കൊണ്ടുവച്ചാൽ ആദ്യം ഒന്ന് ഖബർ ഇടുക്കി കളയും. പണ്ഡിതന്മാരതിന് പല കാരണവും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ആദം എവിടുന്ന് വന്നവനാണ്? മണ്ണിന്ന് വന്നവനാണ്. കുറെ കാലമായി പുറത്തിറങ്ങിട്ട് എന്നിട്ട് കണ്ടുമുട്ടല്ലേ, ഒന്ന് ഞെരുക്കി കളയുന്നു ഈ ഭൂമി. അല്ലാഹു ആലം, അള്ളാഹുവിനാണ് അതിന്റെ കാരണം യഥാർത്ഥത്തിൽ അറിയുക. അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അതൊരു പരീക്ഷണമാണ്. എന്നാലും മുഅ്മിനിൽ നിന്നത് വേഗം വിട്ടുമാറും, വളരെ പെട്ടെന്ന് തന്നെ മുഅ്മിൻ അതിൽ നിന്ന് മോചിതനാകും. എന്നാൽ അങ്ങനെയല്ല അച്ഛവൻ, അള്ളാഹുവിനെ ധിക്കരിച്ചവൻ, അവന്റെ ദീനിനെ വില കൽപ്പിക്കാത്തവൻ, അവന് അത് തുടരും. അവന്റെ വാരികല്ലുകൾ പരസ്പരം കോർത്ത് കളയുന്ന ഈ ശിക്ഷ അവന് തുടരും. എന്നാൽ മുഅ്മിനത് വേഗത്തിൽ വന്നുപോകും, വേഗത്തിൽ വന്നുപോകും. കാരണം അത് പരീക്ഷണമാണ്. പരീക്ഷണം കഴിഞ്ഞിട്ടില്ലല്ലോ, പരീക്ഷണം ഖബറിലും കൂടി ബാക്കിയുണ്ട്. അതുപോലെയാണ് ഭയപ്പെടുത്തുന്ന ചില സംഗതികൾ ദുനിയാവിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നത് പോലെ, ദുനിയാവിൽ തന്നെ ഭയപ്പെടുത്തുന്ന ചില സംഗതികൾ ഉണ്ടാകുന്നത് പോലെ ആണത്. അള്ളാഹു നമുക്ക് ഖബറിലെ അദാബിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. അതിനുശേഷം മലക്കുകൾ വരും, മുൻകർ നഖീർ എന്നാണ്, എന്നിങ്ങനെയാണ് ആ രണ്ട് മലക്കുകളുടെ പേരുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരുടെ രൂപം പേടിപ്പെടുത്തുന്നതാണ്. അസ്വദാനി അസ്റഖാൻ, കറുകറുത്ത നിറമുള്ളതും നീല കണ്ണുകളുള്ളതുമാണ്. അവർ ഖബറിലുള്ളവനെ എഴുന്നേൽപ്പിച്ചിരുത്തും ഖബറിൽ, എന്നിട്ട് ഫയൻതഹിറാൻ, അവനെ വിരട്ടും, ഭയപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ടാണ് ഇത് ചോദിക്കുക, പരിഗണന. എന്നാൽ ഉത്തരം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പിന്നെ ഖബറിൽ വിശാലത നൽകും. മദ്ദൽ ബഫർ, അവന്റെ കണ്ണെത്താവുന്ന ദൂരത്തേക്ക് അവന്റെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കും. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അള്ളാഹു അവിടത്തേക്ക് തുറന്നു കൊടുക്കും. അതിന്റെ സുഗന്ധവും അതിലെ വിശാലതയും അവന്റെ ഖബറിലേക്ക് എത്തും. അവൻ ആ സുഖങ്ങൾ കൊണ്ട്, അതിന്റെ രുചി കൊണ്ട് പറയും, യാ റബ്ബി അഖിമിസ അല്ലാഹുവെ, ഒന്ന് ഖിയാമത്തിനാൾ കൊണ്ടുവാ. എന്തിനാണ്? ആ യഥാർത്ഥ നഈമിലേക്ക് പ്രവേശിക്കാൻ. നേരെ തിരിച്ചാണ് മുഅ്മിനല്ലാത്തവൻ, അള്ളാഹുവിന്റെ ദീൻ വിലകൽപ്പിക്കാത്തവൻ ഉണ്ടാവുക. അവൻ ഖബറിൽ ഇടുക്കപ്പെടും, നരകത്തിൽ നിന്നുള്ള വാതിൽ അവന് തുറക്കപ്പെടും. അവൻ പറയും, അള്ളാഹുവെ, അതിന്റെ നരകത്തിലെ ചൂടും പുകയുമെല്ലാം അവന്റെ ഖബറിലേക്കെത്തും. അവൻ പറയും, അള്ളാഹുവെ, ലാ തുഖിമിസ്, നീ ഖിയാമത്തിന് നാൾ കൊണ്ടുവരില്ല, ഈ നരകത്തിലേക്കാണ് പോകാനുള്ളത്. മുഅ്മിനോട് പറയപ്പെടും, നീ ഉറങ്ങിക്കൊള്ളുക. ഒരു അറൂസിന്റെ ഉറക്കം, ഒരു മണവാളന്റെ ഉറക്കം, നീ ഖബറിൽ ഉറങ്ങുക. നിന്റെ പ്രിയപ്പെട്ടവരല്ലാതെ നിന്നെ വിളിച്ചുണർത്തുകയില്ല. നിന്നെ ഖബറിൽ നിന്നെ വിളിച്ചുണർത്തുക, നിനക്ക് പ്രിയപ്പെട്ടവരായിരിക്കും എന്ന് പറയപ്പെടും. അല്ലാഹു തആല ആലം. ഇങ്ങനെയാണ് ഖബറിൽ സംഭവിക്കുക. മഹാനായ സഹാബി അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോൾ ധാരാളമായി കരയാറുണ്ടായിരുന്നു. അടുത്ത താടിയിലൂടെ കണ്ണുനീർ ഒഴുകുമാറവിടുന്ന് റളിയല്ലാഹു അൻഹു കരയാറുണ്ടായിരുന്നു. അവിടുത്തോട് ചോദിക്കൂ, എന്താണ് താങ്കൾ ഖബർ കാണുമ്പോൾ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ മൻസിലുകളിൽ ഒന്നാമത്തെ മൻസിൽ ഖബറാണ്. ആഖിറത്തിലേക്കുള്ള യാത്ര, അതിൽ പല മൻസിലുകളുണ്ട്. മൻസിലിന്റെ ഒരർത്ഥം ഇറങ്ങാനുള്ള സ്ഥലം എന്നാണ്. ഇടക്കിറങ്ങൂല ആ യാത്രക്കിടയിൽ, ഇടക്കിടക്ക് ഇറങ്ങാനുള്ള മൻസിലുകളിൽ ഒന്നാമത്തേത് ഖബറാണ്. അത് നേരെയായാൽ പിന്നെ അങ്ങോട്ട് എല്ലാം ഖൈറായി, അവിടെ മോശമായാൽ പിന്നെ അങ്ങോട്ട് മോശമായിരിക്കും. നസ്അലുല്ലാഹ അൽആഫിയ. ഇങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഖബർ വലിയ വാഇളാണ്, നമുക്കുള്ള വലിയ ഉപദേശകനാണ് മരണവും ഖബറും. കഫാ ബിൽ മൗതി വാഇള, മരണം തന്നെ മതി സഹോദര ഉപദേശകനായിട്ട്. വേറെന്തു വേണം? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ അവനവനെ കുറിച്ച്. നമുക്ക് ഇത്ര വയസ്സായി, നമ്മുടെ കുട്ടിക്കാലം എത്ര പെട്ടെന്നാണ് അത് കഴിഞ്ഞു പോയത്. ഇന്ന് നമ്മുടെ പ്രായത്തിൽ ഉള്ള കുട്ടികൾ, നമ്മൾ ഉണ്ടായിരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ വീട്ടിലും അയൽവാസികളും ഒക്കെ ആയിട്ട്. ഈ പ്രായമേറിയവർ, അവർ മുമ്പ് ചെറുപ്പകാലത്ത് ബഹുമാനിച്ചിരുന്ന പ്രായമേറിയവർ, അവരെവിടെ? ഇന്നത്തെ ചെറുപ്പക്കാർ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ നിമിഷവും അതിലേക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ച മനുഷ്യരെവിടെ? ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു കാലമാണല്ലോ. ഒരു 100 വർഷം എന്ന് പറഞ്ഞാൽ അത് അതിനുശേഷമുള്ള കാലമെങ്കിലും ഈ ഭൂമിയിൽ ചിന്തിച്ചു നോക്കൂ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, നിൽക്കുന്നില്ല, ഇതിനാർക്കും പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. അവനാണ് രാവും പകലിനും അതിനെ മാറി മാറി പിന്നെ തുടരെ തുടരെ വരുന്നതാക്കിയത്. ഇവൻ അറാദ അയ്യദ്ദക്കറവ് അറാദ ശുക്കൂറ, ചിന്തിക്കുന്നവൻ ചിന്തിക്കാൻ, നന്ദി കാണിക്കുന്നവൻ നന്ദി കാണിക്കാൻ. സഹോദര, നീ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് എന്തെങ്കിലും സുഖം ഇപ്പൊ നീ നേടിയെടുത്താൽ അധികം വൈകണ്ട, അത് നിനക്ക് ആജാബായി മാറും. നിനക്കുള്ള ഈ എന്താണ് യാതനയായി, ഈ ദുനിയാവിൽ തന്നെ അത് മാറാൻ കുറെ കാലമൊന്നും വേണ്ട, നിന്റെ മരണത്തിനിടയിൽ തന്നെ അതായിത്തീരും. അതിനെക്കുറിച്ച് ഓർത്ത് ഖേദിച്ച് സങ്കടപ്പെട്ട് നഷ്ടപ്പെടുത്തിയ തുലച്ചു കളഞ്ഞ സമയവും യൗവനവും ഇതൊക്കെ കുറിച്ച് ആലോചിച്ച് മനുഷ്യൻ ഖേദിക്കുന്ന സമയം വരും. നിഅമതാനി മഖബൂനും ഫീഹിമ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർ വഞ്ചിതരായി പോരാണ്ട് അനുഗ്രഹങ്ങളുണ്ട്, ആരോഗ്യവും ഒഴിവ് സമയം. അപ്പൊ ഇതിങ്ങനെ തീർന്നു പോയാൽ ഇത് മോശമാണ്. നമ്മൾ അന്യായമായി സമ്പാദിച്ച്, നമ്മൾ ഹറാമുകൾ ചെയ്ത്, ഹറാമു കണ്ട്, ഹറാമു വായിച്ച്, ഹറാമു കേട്ട് ഇങ്ങനെ നിസ്കാരം പാഴാക്കി ഇങ്ങനെ കഴിഞ്ഞുപോയാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, സംശയമില്ല. അപ്പൊ ഖബർ അത് വലിയ വായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അതുകൊണ്ടാണ് സന്ദർശിക്കാൻ പറഞ്ഞത്. كنت نهيتكم عن زياره القبور الا فزوروها فانها تذكركم الاخره. ഞാൻ നിങ്ങളോട് ഖബർ സന്ദർശിക്കുന്നത് വിലക്കിയിരുന്നു, ശിർക്കിലേക്ക് പോയി പോകും എന്നതുകൊണ്ട്. ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. ഈമാൻ തൗഹീദ് ശിർക്കൊക്കെ ശരിക്കും മനസ്സിലായതുകൊണ്ട് ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. ആഖിറത്തിനെ കുറിച്ച് നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാക്കി തരും. നമ്മളിപ്പോഴും ജീവിച്ചവരാണല്ലോ ഇവിടെ, അവരാണ് ഇന്ന് ഖബറിൽ കഴിയുന്നത്. എന്താണ് അവർക്ക് കൂട്ടുള്ളത്? അവരുടെ അമലല്ലാതെ. അപ്പൊ ഈ ഖബർ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും, ഇത് വരിക തന്നെ ചെയ്യും. ഇല യൗമിൽ ഖിയാമത്തിൽ കുബ്ര, ഈ ഖബറിലെ നഈമും അദാബും ശിക്ഷയും സുഖവും ഖിയാമത്ത് നാൾ വരെ, അൽ കുബ്ര ഏറ്റവും വലിയ ഖിയാമത്ത് നാൾ അതുവരെ ഉണ്ടാകും. ഏറ്റവും വലിയ ഖിയാമത്ത് നാൾ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന നാൾ, അതാണ് ഖിയാമത്തിന്റെ നാൾ. ഫൈദാഹും ഖിയാമു യൻദുറൂൻ, അവരെല്ലാവരും അതാ എണീറ്റ് നോക്കുന്നു. രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തോതിയാൽ അപ്പോൾ ഫതുആദു, മടക്കപ്പെടും. അൽ അർവാഹു, റൂഹുകൾ, ഇലൽ അജ്സാദ്, ശരീരത്തിലേക്ക്. ശരീരം എവിടെയാണോ അവിടത്തേക്ക് റൂഹ് മടക്കപ്പെടും. ഈ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന പ്രയാസമാകട്ടെ, വേദനയാകട്ടെ, സുഖമാകട്ടെ, ആദ്യം ബാധിക്കുന്നത് ശരീരത്തിനാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈ ലോകത്തുള്ള വേദനയാകട്ടെ ഖൈറാകട്ടെ ആദ്യം കൊള്ളുന്ന എവിടെയാ? ശരീരത്തിലാണ്. പിന്നീട് റൂഹിനും കൊള്ളും. അതിന്റെ ബാക്കി എന്നോണം, അതിന്റെ താബി എന്നോണം, അതിന്റെ അനുയായി എന്നോണം ആരെയും ബാധിക്കും? റൂഹിനെയും ബാധിക്കും. ഈ ലോകത്തെ സുഖമാകട്ടെ, വേദനയാകട്ടെ. ഖബറിലെത്തിയാൽ തിരിച്ചാണ്. ഖബറിലെ അദാബും ഖബറിലെ നഈമും, ഒന്നിക്കിൽ വേദന അല്ലെങ്കിൽ ഖബറിലെ സുഖം, അതാദ്യം ബാധിക്കുക റൂഹിനെയാണ്, ആത്മാവിനെയാണ്. അതിന്റെ താബി എന്നോണം, അതിന്റെ ഒരു അനുയായി എന്നോണം ശരീരത്തിനും ഉണ്ടാവും. ശരീരം എന്താക്കി കളഞ്ഞാലും, പൊടിച്ചു പാറ്റി കടലിൽ കളഞ്ഞാലും ശരി, അള്ളാഹു കഴിവുള്ളവനാണ്. ബർസഖിൽ അള്ളാഹു നിശ്ചയിച്ച അജാബോ നഈമോ നൽകാൻ കുല്ലിശയും കദീർ. ആരാ സഹോദര, നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നെ ഈ പത്തു മാസം അവിടെ കഴിച്ചു, അവിടെ നിർത്തിയതാരാ? നിനക്കറിയോ ഇത്രയും പ്രവിശാലമായ ദുനിയാവിലേക്ക് നീ വരും? പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ആ കുട്ടിനോട് ഒരാൾ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞിനോട്, മോനെ ഇത്ര ദിവസം കഴിഞ്ഞാൽ നീ ഭൂമിയിലേക്ക് വരും, ഒരു ഭൂമിയുണ്ട് ഇവിടെ ഞാൻ കാത്തിരിക്കുന്നു, പ്രവിശാലമായ ഭൂമി. ഈ ഉമ്മയുടെ വയറ്റിലെ വലിപ്പമല്ലേ എനിക്കറിയുള്ളൂ, അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നറിയോ? ഇന്ന് ചിന്തിച്ചു നോക്ക്, അതിന്റെ വിസ്താരവും ഈ ഭൂമിയും തമ്മിലുള്ള വിസ്താരവും. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇവിടെ കടലുണ്ട്, പുഴയുണ്ട്, ആകാശമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ആരൊക്കെ പോയി തിരിച്ചൊന്ന്, ആരെങ്കിലും ഈ ഉമ്മാന്റെ വയറ്റിന്ന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് കുട്ടി വെച്ചാലോ സഹോദര, ഈ അതിൽ നിന്ന് ഇവിടുത്തേക്ക് ഇന്നെ കൊണ്ടുവന്ന റബ്ബാണ് ഇതിനെക്കാളും പ്രവിശാലമായ ആഖിറത്തുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വർഗവും നരകവും ഉണ്ടെന്ന് അള്ളാഹു ആണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനഹു വതആല, അവന്റെ റസൂലുകൾ ഏറ്റവും സത്യസന്ധരായ, ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും നല്ല മനുഷ്യരായിരുന്ന നബിമാർ. അവരെനിക്ക് വിശ്വാസമില്ലേ, പിന്നെ ഈ ബുദ്ധിയും വിവരമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, വളരെ മോശം സ്വഭാവവും വളരെ മോശം ജീവിതചര്യമുള്ള ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ അവൻ പറഞ്ഞാണോ നിനക്ക് സ്വീകാര്യം? ഏതെങ്കിലും യുക്തിവാദി, യുക്തിയില്ലാത്ത യുക്തിവാദി അവൻ പറഞ്ഞതാണോ ശരി? അല്ല, അള്ളാഹു പറഞ്ഞതാണ്. സദഖല്ലാഹ്, അള്ളാഹു പറഞ്ഞത് ഹക്കാണ്. ഖുർആനിൽ നോക്ക് എത്ര എത്ര തവണയാണ് അള്ളാഹു ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞത്, എത്ര എത്ര തെളിവുകളാണ് അള്ളാഹു അതിന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് വെറുതെയാണോ? ഇത് ഹക്കായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ദുനിയാവിലെ അദാബ് ആദ്യം ശരീരത്തിന് ബാധിക്കും, പിന്നെ റൂഹിനും. ബർസഖിൽ ആദ്യം റൂഹിന്, അതിന്റെ അന്യായി എന്നാണ് ശരീരത്തിന്, പിന്നീട് സ്വർഗം നരകം. അവിടുത്തെ സ്വർഗത്തിലെ സുഖങ്ങൾ, നരകത്തിലെ ശിക്ഷ, അത് രണ്ടിനൊരുപോലെയാണ്, രണ്ടിനൊരുപോലെയാണ്, റൂഹിനും ശരീരത്തിനും ഒരുപോലെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ സ്വർഗത്തേക്കാൾ വലിയൊരു സുഖമില്ല, അതുകൊണ്ട് തന്നെ നരകത്തേക്കാൾ വലിയൊരു അദാബുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇങ്ങനെ ഖിയാമത്ത് നാളായാൽ റൂഹ് ശരീരത്തിലേക്ക് മടക്കപ്പെടും. ഓരോരുത്തരുടെയും റൂഹ് ഒന്ന് ചിന്തിച്ച് നോക്കൂ, റൂഹിനെ കുറിച്ച് മാത്രം എന്താ ഇപ്പൊ അതിനെ കുറിച്ച് ഏത് ശാസ്ത്രമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? എന്താ ഈ റൂഹ്? എന്താ ഈ സംഗതി? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അവർ നിന്നോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. സൂറത്തുൽ ഇസ്രായിൽ ആയത്താണ്. യഹൂദികൾ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ യഹൂദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ചോദിക്കണ്ട, റൂഹിനെ കുറിച്ചൊന്ന് ചോദിക്കും, എന്താ പറയാൻ നോക്കാലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു. ഇപ്പൊ ഒരാൾ പറഞ്ഞു, വേണ്ട ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും മറുപടി കിട്ടിയാലോ. അവസാനം വരെ ചോദിച്ചു റൂഹിനെ കുറിച്ച്. അള്ളാന്റെ ആയത്തിറങ്ങി, യസ്അലൂനക അനിർ റൂഹ് സൂറത്തുൽ ഇസ്രായിൽ ആയത്തുകൾ, സൂറത്തുൽ ഇസ്രായിൽ ആയത്ത്. അവർ താങ്കളോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് റൂഹ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഇൽമിൽ നിന്ന് അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടില്ല. ലോകത്ത് എത്ര എത്ര പഠിച്ച ആളുകളുണ്ട്, പലതും പഠിച്ചവർ, എല്ലാവരുടെ ഇൽമു കൂട്ടിവെച്ചാലും ഖലീൽ, വളരെ കുറച്ചാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖദിർ നബി പറഞ്ഞതുപോലെ, അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ കുരു വന്ന് അതിന്റെ കൊക്കുകൊണ്ട് കടലിൽ കൊത്തി. മൂസ ആ കുരുവി കൊത്തിയെടുത്തപ്പോ അതിന്റെ കൊക്കിലെന്താ എയിൽമുണ്ടല്ലോ, കടലിലുള്ള കൊക്കിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കടലിലുള്ള വെള്ളവും ഉണ്ടല്ലോ. ഇതുപോലാണ് എന്റെയും താങ്കളുടെയും എയിൽമു, അള്ളാന്റെ എയിൽമു തമ്മിലുള്ള വ്യത്യാസം. ലോകത്തുള്ള മുഴുവൻ പടപ്പുകളുടെയും എയിൽമു വെച്ചാൽ റൂഹിനെ കുറിച്ച് ചിന്തിച്ചു. ആർക്കാണ് അറിയുള്ളത്? എന്താണ് നിന്റെ ശരീരത്തിൽ എവിടെയുള്ളത്? എല്ലായിടത്തുണ്ടോ? എല്ലാ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ? ഇതെങ്ങനെയാണ് ഇത് തക്സീം ചെയ്തിട്ടുള്ളത്, വിഭജിച്ചിട്ടുള്ളത്? ഇത് പോയാൽ എങ്ങനെയാണ് പിന്നെ ശരീരം ചീഞ്ഞു നാറുന്നത്? ഇതോടൊപ്പം ചലനം വറ്റുപോകുന്നത്? ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ട്. അന്നഉമു അഹുൽ മൗത്ത്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. അതുകൊണ്ടാണ് സ്വർഗക്കാർ അഹുൽ അഹുൽ ജന്നത്തിലായ അനാമൂൻ, സ്വർഗക്കാർ ഉറങ്ങുകയില്ല. ചെറിയ മരണവും വലിയ മരണവും അവർക്കില്ല. സ്വപ്നം കാണുന്നു നീ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുന്റെ ആയത്തല്ലേ ഇത്? എന്താണ് ഇതിന്റെ ഹഖീഖത്ത്? എന്ത്? ചിലതുപോലെ നടക്കുന്നു, ചിലത് മോശമായത്. നീ അത് ആരോട് പറയരുത്, അള്ളാഹിനോട് രക്ഷ തേടുക. പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചേക്കും. ഹൈറായത് കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുക. ഈ നിനക്ക് ഇഷ്ടമുള്ള, നിന്നോട് അസൂയൊന്നും ഇല്ലാന്ന് തോന്നുന്ന പ്രിയപ്പെട്ട ആളുകളോട് പറയാം, എന്താണ് ഇതിന്റെ ഹഖീഖത്ത്? എന്താണിത്? അള്ളാഹുക്കാണ് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ ശരീരത്തിലേക്ക് റൂഹ് മടക്കപ്പെടും. ബാക്കി وتقوم القيامة التي أخبر الله بها في كتابه وعلى لسان رسوله وأجمع عليه المسلمون عليها المسلمون പിന്നീട് ഈ ഖബറിലുള്ള ഇത് ഈ പറയപ്പെട്ട സംഗതികൾ ഇങ്ങനെ നടക്കും. ചുരുക്കി ഷൈഖുൽ ഇസ്ലാം പറയുകയാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്താണെന്ന്. പിന്നീട് وتقوم القيامة ഖിയാമത്തിനാൽ സംഭവിക്കും. التي أخبر الله بها في كتابه അള്ളാഹു അവന്റെ കിതാബിൽ പറഞ്ഞ ഖിയാമത്തിനാൽ, വഅല ലിസാനി റസൂലിഹി അവന്റെ റസൂലിന്റെ നാമിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ച ഖിയാമത്തിനാൽ, വഅജ്മഅ അലൈഹൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങളെല്ലാം ഇജ്മാ ആയിട്ടുള്ള ഖിയാമത്തിനാൽ, എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന ഖിയാമത്തിനാൽ സംഭവിക്കും. വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖിയാമത്തിനാളായാൽ, ഫയഖൂമു അന്നാസു മിൻ ഖുബൂരിഹിം ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളെല്ലാം എഴുന്നേറ്റ് വരും. മിൻ ഖുബൂരിഹിം അവരുടെ ഖബറുകളിൽ നിന്ന്, അവരടക്കിയത് എവിടെയാണ്? അവിടെ നിന്ന്. അവരെവിടെയാണ് ഒടുങ്ങിയിട്ടുള്ളത്? അവിടെ നിന്ന്. അവൻ പൊടി പൊടിയായി അവൻ പാറിയിട്ടുണ്ടെങ്കിലും, വന്യമൃഗങ്ങൾ അവനെ കഷ്ണം കഷ്ണമായി തിന്നിട്ടുണ്ടെങ്കിലും, അത് വിസർജിച്ച് ആ വിസർജ്യം മണ്ണിലാണ്ട് പോയിട്ടുണ്ടെങ്കിലും, എന്തായിട്ടുണ്ടെങ്കിലും, അത് മരങ്ങൾക്ക് വളമായിട്ടുണ്ടെങ്കിലും, അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ ഒരുമിച്ച് കൂട്ടും. യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ. യൗമ യഖൂമു അന്നാസു ലി റബ്ബിൽ ആലമീൻ, സൂറത്തു മുത്തഫിഫീൻ ആയത്തുണ്ടല്ലോ. ചില സലഫുകൾ അവരുടെ രാത്രി നിസ്കാരത്തിൽ ഈ ആയത്തോതി അവർക്ക് പിന്നെ അടുത്ത ആയത്ത് ഓതാൻ പറ്റുന്നില്ല. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞ് 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 അവർ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയെന്നാണ് സലഫുകളിൽ പലരും. സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്ത് യൗമ യഖൂമു അന്നാസു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന നാൾ. അത്രയുള്ള ആയത്ത്, യൗമ യഖൂമു അന്നാസു ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങൾ നിൽക്കുന്ന നാൾ. എന്തായിരിക്കും അത്? എന്തായിരിക്കും അത്? അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ. ഫയഖൂമു അന്നാസു മിൻ ഖുബൂരിഹിം ലിറബ്ബിൽ ആലമീന, ഹുഫാതൻ ഉറാതൻ ഗുർല. എങ്ങനെയാണ് അവർ വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ഹുഫാതൻ ചെരുപ്പില്ലാത്തവരായി, ഉറാതൻ വസ്ത്രമില്ലാത്ത നഗ്നരായി, ഗുർലൻ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. ഇങ്ങനെയാണ് എല്ലാവരും ഖിയാമത്തിൽ നാളിൽ വരിക. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, അള്ളാഹുവിന്റെ റസൂലെ, അർ-റിജാലു വന്നിസാ, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാൾ എത്രയോ ഭയാനകരമാണ് കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഔറത്ത് മനുഷ്യൻ നോക്കുക പോലുമില്ലാത്ത ഭയാനകത എന്തായിരിക്കും? അവന് ദുനിയാവിൽ ഹുബ്ബുണ്ടായിരുന്ന ഘടകമാണ് സ്ത്രീകൾ. അവരെ തിരിഞ്ഞു നോക്കാത്ത, സ്വന്തം മക്കളെ നോക്കാത്ത, മനുപ്പാനെ നോക്കാത്ത, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കാത്ത നാൾ എന്തായിരിക്കും അത്? എത്ര ഭീകരമായിരിക്കും അത്? നസ്അലുല്ലാഹ അലാഫിയ. അങ്ങനെ ഹുഫാതൻ ഉറാതൻ ഖുർല, ഇങ്ങനെയാണ് വരിക. ചെരുപ്പുണ്ടാവുകയില്ല, വസ്ത്രമില്ല, ഖുർലൻ ചേലാകർമ്മം ചെയ്യപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെയും മുഅ്മിനുകളെ അപമാനിക്കുകയില്ല. അള്ളാഹു അവർക്ക് വസ്ത്രം നൽകും. ആദ്യമായി അള്ളാഹു വസ്ത്രം പുതപ്പിക്കുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വല്ലാഹു അലം, പണ്ഡിതന്മാർ പറയുന്ന അതിനുള്ള കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. കാരണം അവിടുത്തെ ദുനിയാവിൽ തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവർ വസ്ത്രം അയച്ചിരുന്നു അത്രേ, ഇബ്രാഹിം നബിയെ വസ്ത്രം അയച്ചിട്ടാണ് അവർ തീയിലേക്ക് വലിച്ചെറിഞ്ഞത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി അങ്ങനെ നേരിട്ടത് കൊണ്ടായിരിക്കാം. അള്ളാഹു അലം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായി വസ്ത്രം അണിയിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ വത്തദ്നു അടുക്കും, മിൻഹും അവരോട്, അശംസു സൂര്യൻ അവരോട് അടുക്കും. ഖിയാമത്തെ നാളിൽ എല്ലാം നശിക്കും, ആകാശങ്ങളും ഭൂമിയും അതല്ലാത്ത മറ്റൊന്നായി മാറും. എന്നിട്ടാണ് അള്ളാഹു സൂര്യനടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയാണ് അന്ന് സൂര്യനടുത്താൽ ആളുകൾ പിന്നെ കത്തിക്കരഞ്ഞ് ചാരമായി പോവുകയില്ല. അത് കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞില്ലേ? ഒറ്റ മുഹൂർത്തല്ലേ ഉള്ളൂ, ഒരു മരണമേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ മരിച്ച് പിന്നെ പട്ടിയോ പൂച്ചയായിട്ട് പിന്നെയും ജനിച്ച്, പിന്നെ ചത്ത്, പിന്നെ വേറൊന്നായി പിന്നെയും ജനിച്ച്, അങ്ങനെയില്ലല്ലോ. അതില്ല, ഒരു തവണയാണ് ദുനിയാവിൽ ജീവിക്കുക. ഇപ്പൊ മരിച്ചാൽ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കും. ഖിയാമത്ത് പിന്നെ മരണമില്ല. അങ്ങനെ അവരോട് സൂര്യൻ അടുക്കും, അതുകൊണ്ട് തന്നെ ആ സൂര്യൻ കൊണ്ട് അവർ മരിച്ചു പോവുകയില്ല. മരണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അവരോട് സൂര്യൻ അടുത്തേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, അല ഖദ്രി മീലിൻ, ഒരു മീൽ അകലെ. ഈ ഹദീസിന്റെ റാവി റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, ഏത് മീലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. മീൽ എന്ന് രണ്ട് കാര്യത്തിന് പറയും. ഒന്ന്, മൈലുണ്ടല്ലോ, ഒരു മൈൽ ദൂരം, ഏകദേശം ഒരു 1.5 kilometer വരുന്ന ആ ദൂരം, അതാണോ? അതല്ല, സുർമയിടുന്ന കോലിന് മീൽ എന്ന് പറയും. വളരെ ചെറുതാണല്ലോ അത്. ആ അതിനോ അത്രയും അടുത്ത്. ഇത് രണ്ടിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല എന്ന് ഹദീസിന്റെ റാവി പറയുകയുണ്ടായി. അള്ളാഹുവിനാണ് അറിയുക. രണ്ടായാലും പ്രയാസകരം തന്നെയാണ്, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കാത്ത എളുപ്പമാക്കാത്തവർക്ക്. അവരെ ഇൽജാം ചെയ്യും, അൽ അറഖു വിയർപ്പ്. ഇൽജാം എന്ന് പറഞ്ഞാൽ മൂക്ക് കയറുക, അതിനാണ് ഇൽജാം എന്ന് പറയാം. ഒരു ജന്തുവിന്, ഒരു പശുവിനോ ഒരു ഒട്ടകത്തിനോ അതിന് മൂക്കേറിടുന്നതിന് എന്ത് പറയും? ഇൽജാം എന്ന് പറഞ്ഞാൽ അവരുടെ മൂക്കോളം വിയർപ്പിലാണ് മനുഷ്യർ നിൽക്കുക. അള്ളാഹു എളുപ്പമാക്കിയവർക്കൊഴികെ ജനങ്ങൾ അവരുടെ അമലിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നെരിയാണി വരെ മുങ്ങിയവരുണ്ടാവും, മുട്ടുവരെ മുങ്ങിയവരുണ്ടാവും, അരവരെ മുങ്ങിയവരുണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ചിലരെന്താവും ദവിടം വരെ മൂക്കേറിട്ടതുപോലെ വിയർപ്പിൽ മുങ്ങും. നസ്അലുല്ലാഹ അലാഫിയ വസ്സലാമ. വതുൻസബുൽ മവാസീൻ, വതുൻസബു സ്ഥാപിക്കപ്പെടും, അൽ മവാസീനു തുലാസുകൾ, ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. الله برنو نيدي رتسلاسك نام تابكم فلا تظلم نفس شيئا ورنفسم عنيدي غانيك پڑ گئي إلا ورالو عنيدي إلا ഒരു മിസ്ഖാൽ ഹബ്ബ ഒരു അണുമണി നന്മയാണെങ്കിലും അതൈന ബിഹ നാം അത് കൊണ്ടുവരും. കഫാബിന ഹാസിബി കണക്ക് നോക്കാൻ നാം തന്നെ മതി. എത്ര സുബ്ഹാനല്ലാഹ് എത്ര മഹത്തായ ആയത്താണ് അത് നോക്കൂ. അല്ലാഹു പറഞ്ഞു വനദഉൽ മവാസീന അൽഖിസ്ത ലിയൗമിൽ ഖിയാമ ഫല തുബ്ലമു നഫ്സുൻ ശൈഅ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈന ബിഹ വകഫാബിന ഹാസിബീൻ. സുബ്ഹാനല്ലാഹ് തുലാസുകൾ അല്ലാഹു സ്ഥാപിക്കും. അള്ളാഹുവിനെ ആര് ചോദ്യം ചെയ്യാനാണ്? അള്ളാഹു ഒരു തുലാസും വെച്ചില്ല, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും അള്ളാഹുവിനോട് ആര് ചോദിക്കാനാണ്? അങ്ങനെയല്ല, അള്ളാഹു അവനവനെ ബോധ്യപ്പെടുത്തും എന്താണ് അവനവന്റെ അമലെന്ന്. അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ തുലാസുകൾ അത് ഖൈർ കൊണ്ട് തൂങ്ങട്ടെ. സഹോദര, ഒരു ഖൈർ പത്തായിട്ടാണല്ലോ രേഖപ്പെടുത്തുക, തിന്മ ഒന്നായിട്ട് രേഖപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഫവൈലുൽ ലിമൻ ഖലബ തഅഹദുഹു അശറാതി, എന്നിട്ട് ഒറ്റ ഒറ്റ ആയതിനെ പത്ത് പത്തായതിനെ ഒറ്റ ഒറ്റ ആയത് മറികടന്നവനാണ് നാശം. അള്ള പത്ത് പത്തായിട്ട് എഴുതിയത് രേഖപ്പെടുത്തിയത് ഖിയാമത്തിന് ആൾ വരുമ്പോ ഒറ്റ ഒറ്റയായി മാത്രം രേഖപ്പെടുത്തിയ പാവങ്ങളാണ് ഇതിനേക്കാളും കൂടുതൽ. അവന് പിന്നെ നരകമല്ലാതെ വേറെ എന്താണ് യോജിച്ചത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, നമ്മൾ അവനിലേക്ക് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അവൻ ഓർക്കുക ഏത് സമയത്തും, എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഫദ്കുറുല്ലാഹ കതീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക നിങ്ങൾ വിജയിക്കാൻ. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്നതിനെ അഥവാ മരണത്തെ ധാരാളമായി ഓർക്കുക, ഖിയാമത്തിനെ കുറിച്ച് ഓർക്കുക. അള്ളാഹു നമുക്ക് തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. വതുൻസബുൽ മവാസീൻ, തുലാസുകൾ സ്ഥാപിക്കപ്പെടും. ഫയൂസനു, ഇതെന്ത് തുലാസാണ് നോക്കൂ സഹോദരൻ. ഇതെല്ലാം നമ്മൾ ഒരു സുന്നയുടെ അഖീദയാണ്. ഇതെല്ലാം ഇതൊക്കെ നിഷേധിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. ഒരിക്കലും നമ്മൾ അതിൽ പെട്ടുപോകരുത്. ഖിയാമത്ത് നാൾ വന്നാൽ നമ്മൾ ഖേദിച്ചു പോകും. അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ ഹക്കാണ്. ചിലർ പൂർണ്ണമായി നിഷേധിക്കുകയില്ല, ചിലർ പറയും ആലങ്കാരികമായ തുലാസ്, സാങ്കല്പികമായ തുലാസ്. അവന്റെ കേടുവന്ന ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. എങ്ങനെ ഇപ്പൊ അരിയും സാധനം തൂക്കുന്ന പോലെ അമല് തൂക്കുക എന്നാണ് അവൻ ചിന്തിക്കുന്നത്. സഹോദര, അള്ളാഹുവാണ് പറഞ്ഞത് ഇങ്ങനെ തൂക്കുമെന്ന്. അവൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ, വമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ ദറാക മാ ഹിയ നാറുൻ ഹാമിയ. അള്ളാഹുവിന്റെ കിതാബിൽ ആയത്തല്ലേ, ആർക്കാണിത് അറിയാത്തത്? ആരുടെയാണ് തുലാസിൽ ഭാരമേറിയത്? അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അഥവാ നന്മയുടെ ഭാഗം ഭാരമേറിയത് അവന്. ആരുടേതാണ് തുലാസ് താണുപോയത്? അവന്റെ സങ്കേതം ഭാവിയാകുന്ന നരകമാണ്. അമലുകൾ തൂക്കി നോക്കും, ആളെയും തൂക്കും. ഈമാനുള്ളവനാണ് വലിയ കനമുണ്ടാവുക. അബ്ദുല്ലാഹിൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മെലിഞ്ഞ കാലുകൾ ഇങ്ങനെ ഒരു മരത്തിമേ കയറി ആടി, അവ സഹാബത്ത് ചിലർ ചിരിച്ചു. അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് കണ്ട് ചിരിക്കണോ? ഖിയാമത്ത് നാളിൽ അള്ളാഹുവാണ് ഉഹദ് മലയേക്കാളും അതിന് ഭാരമുണ്ടാകും. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ വളരെ തടിച്ച ഒരുവനെ കൊണ്ടുവരും, പക്ഷേ ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും അവനുണ്ടാവുകയില്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്നില്ലേ, നാം അവർക്ക് ഒരു തൂക്കവും കൊടുക്കുകയില്ല, ഭാരം ഏർപ്പെടുത്തുകയില്ല. തൂങ്ങൂല എന്ന് പറഞ്ഞാൽ ആളുകളെയും തൂക്കും, അവരുടെ ഈമാനനുസരിച്ചാണ് അവർ തൂങ്ങുക. അമലുകളും തൂക്കും. ഇതിന്റെ മീസാൻ ഖിയാമത്ത് നാളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്ക് ഈ ദുനിയാവിലുള്ള അള്ളാഹിന്റെ കുദറത്ത് മുഴുവൻ തിരിഞ്ഞോ, എന്നിട്ടല്ലേ ആഖിറത്തിലെ കാര്യം. ദുനിയാവിൽ അള്ളാഹു ഏർപ്പെടുത്തി എന്തെന്ത് കാര്യങ്ങൾ നമുക്ക് അറിയാത്തത്. പർവ്വതങ്ങൾ അതിൽ അത്ഭുതങ്ങൾ, സമുദ്രങ്ങൾ അതിൽ അത്ഭുതങ്ങൾ, ഭൂമി അതിൽ അത്ഭുതങ്ങൾ, അതിലെന്തൊക്കെ ജാതി ജന്തുക്കൾ, എന്തൊക്കെ ചെടികൾ, ഇത് നമ്മുടെ ഏത് ബുദ്ധിക്കാണ് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുക? ഇതൊക്കെ പടച്ച അള്ളാഹുന്റെ കുദറത്തിനെ കുറിച്ച് അവനിങ്ങനെ മീസാൻ കൊണ്ടുവരുമെന്നും നിന്റെ അമലുകൾ തൂക്കി നോക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ അള്ളാഹു പറഞ്ഞതിലാണോ സംശയിക്കുന്നത്? അപ്പൊ പഴച്ച കക്ഷികൾ ഇതിനൊക്കെ നിഷേധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ വർത്താനം കേട്ടാൽ മനസ്സിലാക്കുക ഈ പിഴവ് ആണ് ഈ ആളുകൾ പറയുന്നതെന്ന്. സാങ്കല്പികമായ തുലാസ്, ആലങ്കാരികമായ തുലാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ സംസാരത്തിനൊക്കെ മനസ്സിലാവും.
അങ്ങനെ ആളുകൾ ചില അറിയാതെ പറയുന്നതായിരിക്കും, ചിലർ ചില പ്രാസംഗികന്മാരൊക്കെ അവരറിയാതെ പറഞ്ഞു പോകാറുണ്ട്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ അറിയാതെ പറഞ്ഞു വരുന്നുണ്ടാവും. അറിഞ്ഞു പറയുന്നവരെ മനസ്സിലാക്കുക, ഇത് പടച്ച ഹദീസുകൾ നിഷേധിക്കുന്ന പടച്ചുപോയ കക്ഷിയിലാണ്. അതിൽ പെട്ടുപോയ നമ്മൾ ആഖിറത്ത് തൊലഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, പാപങ്ങളെക്കാൾ വലുതാണത്, കാരണം അത് ബിദഅത്താണ്. പാപങ്ങൾ അതിനേക്കാൾ കടുത്തതാണ് ബിദഅത്തുകൾ. അത് പഴച്ച വിറകത്തിന്റെ കക്ഷിയിൽ നമ്മെ പെടുത്തിക്കളയും. നസ്അലുല്ലാഹ് അൽആഫിയ. അങ്ങനെ മീസാൻ സ്ഥാപിക്കപ്പെടും. ഫയൂസനു ഫീഹ, അതിൽ തൂക്കപ്പെടും, അളക്കപ്പെടും. അഅമാലുൽ ഇബാദ്, അടിമകളുടെ അമലുകൾ, പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം അല്ലാഹുവിന്റെ കിതാബിൽ ആയത്ത് ഇവിടെ കൊടുത്തു, സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്ത്, ഫമൻ തഖുലത് മവാസീനുഹു ഫൗലാഇക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു فأولئك الذين خسروا أنفسهم في جهنم خالدون نعوذ بالله من جهنم فمن ثقلت موازينه آورد تلاسانو بھارم تونيئت فأولئك أور عائركم هم المفلحون أور تنّي عائركم بجيئل سرغم آغن يتوم بلي فلاح هذا نيد نوا ومن خفت موازينه آورد تلاسانو بھارم إلا دائد فأولئك أوران അല്ലദീന ഖസറു അൻഫുസഹും, സ്വന്തത്തെ തന്നെ നഷ്ടപ്പെട്ടു പോയവർ. ഫീ ജഹന്നമ ഖാലിദൂൻ, ജഹന്നമാകുന്ന നരകത്തിൽ ശാശ്വതരാകുന്ന ആളുകൾ. എന്തിനാണ് സഹോദരങ്ങളെ ഈ തീർന്നു പോകുന്ന തുച്ഛമായ ദുനിയാവിന് വേണ്ടി നമ്മൾ വലിയ നഷ്ടം വിലക്ക് വാങ്ങുന്നത്? അത് ബുദ്ധിയുള്ള ആളുകളുടെ പ്രവർത്തനമാണോ? അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ നമ്മൾ നന്നായി പഠിക്കുക. ഹറാം ഏത്, ഹലാൽ ഏത് നന്നായി പഠിക്കുക. അതുപോലെ ശരിയായ അഖീദ ഏത്, തെറ്റായ വിശ്വാസം ഏത്, സുന്നത്ത് ഏത്, ബിദഅത്ത് ഏത്, തൗഹീദ് ഏത്, ഷിർക്ക് ഏത്, കുഫ്ർ ഏത്, ഈമാൻ ഏത്, ഇതെല്ലാം വേർതിരിച്ച് നമ്മൾ പഠിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള കണ്ണും കാതും കൽബും തന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ തന്ന കണ്ണും കാതും കൽബുമെല്ലാം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. വതുൻശറു ദവാവീൻ, പിന്നീട് തുൻശറു നിവർത്തപ്പെടും. അദ്ദവാവീൻ, ദീവാനുകൾ. എന്താണ് ദീവാൻ? രേഖപ്പെടുത്തിയ ഏട്, അതിനാണ് ദീവാൻ എന്ന് പറയാം. കവികളുടെ ദീവാൻ ഉണ്ട്, അവരുടെ കാവ്യ ശേഖരത്തിന് എന്തോരം ദീവാൻ എന്ന് പറയും. ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെ ദീവാൻ ഉണ്ടാവും, എന്ന കണക്ക്, ഇന്ന ആൾക്ക് ഇത്ര പെൻഷൻ ഉണ്ട്, ഇന്ന ഇത്ര മാസം ഇത്ര കൊടുക്കും, ഇങ്ങനെ ഓരോന്നിനുള്ള വരവ് ചെലവ്. ഇതിനെന്ത് പറയും? രാജാക്കന്മാരുടെ ദീവാൻ എന്ന് പറയും. ഇത് അമലുകളുടെ ദീവാനാണ്, അതിന്റെ ജമാണ് ദവാവീൻ. ഈ അമലുകളുടെ പ്രവർത്തനങ്ങളുടെ ഏടുകൾ നിവർത്തപ്പെടും. വഹി, അതാകുന്നു സഹായിഫുൽ അഅമാൽ, അമലുകളുടെ ഏടുകളാണത്. ദീവാൻ എന്ന് പറഞ്ഞാൽ അമലുകളുടെ ഏടുകൾ, പ്രവർത്തനങ്ങളുടെ ഏടുകൾ നിവർത്തപ്പെടും. ദാ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നു. മയൽഫുദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മയൽഫുദു മിൻ ഖൗലിൻ, ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി, അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ അതീദ്, അതീദായ റഖീബ്. റഖീബ് എന്നാൽ ഏത് സമയത്തും നോക്കിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള സ്വഭാവമുള്ള മലക്ക്. അതീദുൻ, തയ്യാറായി നിൽക്കുന്ന മലക്ക്. നോക്കുക മാത്രമല്ല, എഴുതാൻ റെഡിയാണ്. ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ അവിടെ ഉണ്ടായിട്ടല്ലാതെ. അഥവാ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലായിക്ക നമ്മുടെ വാക്കുകൾ എഴുതി വെക്കുന്നു, നമ്മുടെ അമലുകൾ എഴുതി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് മുന്നിൽ, നമ്മുടെ മുന്നിൽ വായിക്കാൻ കൊണ്ടുവന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പറയുക? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഉദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ ഫയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ വജദു മാ അമലു ഹാദിറാ ولا يظلم ربك احدا. കിതാബ് വെക്കപ്പെടും, മുജിരിമുകൾ അത് കണ്ട് പേടിക്കും. അവർ പറയും, എന്താണ് ഈ കിതാബ്? ചെറുതോ വലുതോ ഒന്നും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇല്ല അഹ്സാഹ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഓജദു മഅമലു ഹാദിറ, അവർ ചെയ്തത് അവർ ഹാദിറായി കാണുന്നതാണ്. ولا يظلم ربك احدا, അല്ലാഹു ഒരാളോടും ദുൽമ കാണിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സഹീഫ, അതിൽ ഇസ്തിഗ്ഫാറും തൗബയും ഒരുപാടുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ ദിക്ർ, ഖൈറായ കാര്യങ്ങൾ ഒരുപാടുണ്ടാകട്ടെ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു വരുമാറാകട്ടെ. ആമീൻ. വതുൻശറു ദവാബീൻ, അങ്ങനെ ദീവാനുകൾ നിവർത്തപ്പെടും. വഹിയ സഹായിഫുൽ അമാൽ, അതാണ് അമലുകളുടെ ഏടുകൾ. ഫാഖിദും കിതാബഹു ബിയമീനെ വാഖിദും കിതാബഹു ബിശിമാലെ ഔ മിൻ വറാഇ ദഹ്രെ, അന്നുണ്ടാകും അന്നുണ്ടാകും ആഖിദുൻ കിതാബഹു ബിയമീനെ, തന്റെ വലതു കൈയിൽ കിതാബ് പിടിച്ചവൻ. നല്ല ആളുകൾക്ക് കിതാബ് അള്ളാഹു നൽകുക വലതു കൈയിലാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനെ ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ ഇന്നി ളലൻതു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശത്തിർ റാദിയ എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. അവനവന്റെ കിതാബുകൾ കിതാബ് കിട്ടിയാൽ അവൻ പറയും, വരൂ എന്റെ കിതാബ് വായിക്കും, ഞാൻ ഈ ഖിയാമത്ത് കണ്ടുമുട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചവനാണ്. അവൻ നല്ല തൃപ്തികരമായ സ്വർഗ ജീവിതത്തിലായിരിക്കും എന്നാണ് ഇടതു കയ്യിൽ കിതാബ് നൽകപ്പെട്ടവൻ പറയും. ഇത് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മരണത്തോടെല്ലാം തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ സമ്പത്തോ അധികാരമോ ഒന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. ഇങ്ങനെ വലതു കൈയിലും ഇടതു കൈയിലും പിടിച്ചവരുണ്ടാകും. വലതു കൈയിൽ വആഖിദു കിതാബഹു ബിശിമാലിഹി, ഒന്നുകിൽ ഇടത് കൈയിൽ പിടിച്ചവൻ, ഔ മിൻ വറാഇ ളഹരിഹി, അല്ലെങ്കിൽ മിൻ വറാഇ ളഹരിഹി, അവന്റെ മുതുകിന് പിന്നിലൂടെ നൽകപ്പെട്ടവനും ഉണ്ടാകും. തെറ്റുകാർക്ക് നൽകപ്പെടുക ഈ രണ്ടു രൂപത്തിനാണ്, പിന്നിലൂടെ ഇടത് കൈയിൽ, അങ്ങനെയാണ് അവർക്ക് നൽകപ്പെടുക, പിന്നിലൂടെ ഇടത് കൈയിൽ. അത് രണ്ടും ഖുർആനിൽ വന്നിട്ടുണ്ട്. അമ്മ മൻഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ ഫയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ വഅമ്മ മൻഊതിയ കിതാബഹു വറാഅ ളഹരിഹി ഫസൗഫ യദ്ഉ സുബൂറ വയസ്ലാ സഈറ, അവൻ എന്ന നാശമേ എന്ന് വിളിക്കും, അവൻ സഈറാകുന്ന നരകത്തിൽ കിടന്നെരിയും. പിന്നിലൂടെ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ടവർ, അങ്ങനെ അള്ളാഹു ഖിയാമത്തു നാളിൽ അതിലെല്ലാം അവരെ വേർതിരിക്കും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള സൂറത്തുൽ ഇസ്രായിലെ ഒരായത്ത് കൊടുത്തിരിക്കുന്നു. എന്താണ്? വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി, അള്ളാഹു പറയുന്നു വകുല്ല ഇൻസാനിൻ, എല്ലാ മനുഷ്യനെയും, അൽസംനാഹു, നാം അവന് അവന്റെ കൂടെ തന്നെ വെച്ചിരിക്കുന്നു. തായിറഹു, അവന്റെ തായിർ, തായിർ എന്നാൽ ശകുനം എന്നാണ് അതിനർത്ഥം. ശകുനം എന്ന് പറയുമല്ലോ ആളുകൾ, യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും ശകുനം എന്താ? അവന്റെ ആമലാണ്. അല്ലാതെ എന്തില്ല, ഒരു ശകുനം എന്നൊരു സംഗതി ഇല്ല. ശകുനം കണി കാണ എന്നതാണ് ഈ ശകുന വിശ്വാസം. എന്നാരെ കണിയേണ്ടത് എന്ന് മുസ്ലിങ്ങളല്ലാത്തവരിൽ നിന്ന് ആ വൃത്തികെട്ട വാക്ക് മുസ്ലിങ്ങളിൽ പലരും പറയാറുണ്ട്. ഷിർക്കിന്റെ വാക്കാണ്, പറയരുത്. ആ വാക്ക് കൊണ്ട് ഇന്നെ അള്ളാഹു പിടിച്ചേക്കാം. ഈമാനിന്റെ വാക്ക് പറയൂ, ഷിർക്കിന്റെയും കുഫറിന്റെയും വാക്ക് പറയല്ലേ. ശകുനമില്ല, ശകുനവും കൈനീട്ടവും കണി കാണലൊന്നുമില്ല. ഇന്നത്തെ കൈനീട്ടം, ആദ്യത്തെ കൈനീട്ടം, പിന്നെ വാക്കി വയ്ക്കരുത്, ഇങ്ങനെ പറയരുത്, കടം പറയരുത്, ഇങ്ങനെ ആദ്യം കടം പറയരുത്, അപ്പോ അന്നത്തെ കച്ചവടം ഇങ്ങനെയാവും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം, ഇതെല്ലാം ഷിർക്കിന്റെ വിശ്വാസമാണ്. അള്ളാഹു അതിലല്ല നിന്റെ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്. നീ രാവിലെ ആരുടെയെങ്കിലും മുഖം കണ്ടാൽ അതിലല്ല അള്ളാഹു നിന്റെ കാര്യം നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു ആദ്യത്തെ കച്ചവടത്തിലല്ല നിന്റെ കച്ചവടം ബാക്കി കച്ചവടം തീരുമാനിച്ചിട്ടുള്ളത്. ആരാണ് എനിക്കിത് പറഞ്ഞത്? ഇങ്ങനത്തെ ഷിർക്കിന്റെ വാക്കുകൾ പറയരുത്. എന്നാൽ നല്ല ശകുനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാ നല്ല, അതിന് ഫഇൽ എന്ന് പറയും അറബിയിൽ. ഫഇൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ശുഭസൂചകം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യത്തിനിറങ്ങുമ്പോൾ നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മളൊരു കാര്യത്തിന് ചെന്നു, ഒരാളൊരു നല്ല വാക്ക് ആ യാത്രക്കിടയിൽ നമ്മൾ കേൾക്കാൻ, ഒരാളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ ചെല്ലുന്നു, അപ്പൊ നമ്മൾ ആദ്യം തന്നെ കേൾക്കുന്നത് ഒരു നല്ല കാര്യമാണ്, ഒരു നല്ല മനുഷ്യനെ കാണുന്നു, ഒരു നല്ല വാക്ക് കേൾക്കുന്നു, അതൊരു ഫലാണ്, ഒരു ശുഭസൂചകമാണ്, ഒരു ഹൈറാണ് ആ കേൾക്കുക എന്നുള്ളത്, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം. അതേസമയം മോശമായി കേട്ടു, അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയി പോയ കാര്യം തന്നെ മോശമാവും, അങ്ങനെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാൽ നല്ല വാക്കുകൾ കേൾക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. ഫഅൽ, ഏതുപോലെ ഒരു ദിവസവും മോശം ദിവസമില്ല. എന്നാൽ നല്ല ദിവസമില്ലേ, ഉണ്ടല്ലോ, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച നല്ല ദിവസമല്ലേ. മോശം ദിവസം എന്നുണ്ടോ? ഒരു ദിവസവും മോശമല്ല. ചൊവ്വാഴ്ച മോശം ദിവസം എന്ന് ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ ധാരാളമായി പ്രചരിപ്പിക്കേണ്ട. അന്ന് കുപ്പ എടുക്കാൻ പോകാൻ പാടില്ല, പുതിയ കുപ്പ എടുക്കരുത്, അന്ന് ഡ്രസ് എടുക്കാൻ പാടില്ല, ഇന്ന് അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, അന്ന് മോശം ദിവസമാണ് ഇത്ര. ആരാ ഇത് പറഞ്ഞത്? ഇതൊക്കെ കുഫറിന്റെ ആളുകളിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പിടച്ച വിശ്വാസങ്ങളാണ്. ഉസ്താദുമാരും പറയുന്നുണ്ടല്ലോ ചില ജാഹിലുകൾ ചോദിക്കുന്നത്. ഇത് ഉസ്താദല്ല, ഇത് ഇത് ബലാലത്തിന്റെ ഉസ്താദാണ്, ഖൈറിന്റെ ഉസ്താദല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിച്ച കാര്യമല്ല. ഇങ്ങനെ തായിർ, ഓരോരുത്തരുടെയും തായിർ ശകുനം എന്നാൽ അവന്റെ അമലാണ്, അവന്റെ പ്രവർത്തനമാണ്, അതാണ് അവനെ ബാധിക്കുക. അമല് നന്നാക്കിക്കോ, ശകുനം നോക്കി നടക്കണ്ട. അമല് നന്നാക്കിയാൽ ഖൈർ വരും. അമല് മോശമായോ, അള്ളാഹനെ ധിക്കരിച്ചില്ലേ, പിന്നെ എന്ത് നല്ല ശകുനം മുന്നിൽ വെച്ചിട്ടും കാര്യമില്ല, കാര്യം മോശമാവും. അള്ളാഹുവാണ് കാര്യം തീരുമാനിക്കുക. വനുഖ്രിജു ലഹു, നാം അവന് പുറത്തെടുത്തു കൊടുക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്തി നാളിൽ, കിതാബൻ, ഒരു കിതാബ്. യൽഖാഹു മൻഷൂറ, അവനത് കാണും, മൻഷൂറ, നിവർത്തപ്പെട്ടതായി. അവന്റെ അമലാണത് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞു, മലക്കുകൾ രേഖപ്പെടുത്തിയ നമ്മുടെ ഈ അമലുണ്ടല്ലോ, അമലിന്റെ കിതാബ്, അത് ഖബറിൽ കഴുത്തിൽ അണിയിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഖബറിൽ കിടക്കുക. കഴുത്തിൽ അത് നമ്മുടെ ഖബറിലുണ്ടാകും. അതാണ് അള്ളാഹു പറയുന്നത്, ഓരോ മനുഷ്യന്റെയും തായിർ നാം ആക്കിയിരിക്കുന്നു, ഫീ ഉനുഖിഹി, അവന്റെ കഴുത്തിൽ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്തി നാളിൽ നാം അവന് വേണ്ടി പുറത്തെടുക്കും. കിതാബ യൽഖാഹു മൻഷൂറ, കിതാബൻ, ഒരു കിതാബ്. യൽഖാഹു, അവൻ അതിനെ കാണും, മൻഷൂറ, നിവർത്തപ്പെട്ടതായി. എന്നിട്ട് അവനോട് പറയപ്പെടും, ഇഖ്റ കിതാബക, നിന്റെ കിതാബ് നീ വായിക്ക്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, കഫാ മദി, ബിനഫ്സിക, നീ തന്നെ മതി. അൽയൗമ, ഇന്ന്, അലൈക, നിനക്ക്, ഹസീബൻ, കണക്ക് നോക്കാൻ, നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി എന്ന് പറയപ്പെടും. അവന് തന്നെ കാണാം അവന്റെ അമൽ. ഈ കിതാബ് ഖിയാമത്തി നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിവർത്തുമെന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ അവന്റെ ജന്നത്തിൽ പ്രവേശിപ്പിക്കുകയും അവന്റെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك